ദൈവനാമ മഹത്വപ്പെട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. എന്നിട്ടും ഈ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്ന ഭോഷന്മാരായി ജീവിക്കുന്നു. വാക്കു പെരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ഉണ്ടാകുന്നു. നമ്മുടെ വായ നമ്മുടെ ദേഹത്തിന് പാപകാരണമാകരുത്, സൂക്ഷിക്കുക. ഇപ്രകാരമുള്ള മൂഢന്മാരിൽ യഹോവയ്ക്ക് പ്രസാദവുമില്ല. സങ്കീർത്തനം 14:1 ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് കാണാം. Psalm 14:1. അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. മൂഢനാകാതെ അവൻ്റെ സ്വഭാവം ഉപേക്ഷിച്ച് ജീവിപ്പാൻ എങ്ങനെ സാധിക്കുമെന്ന് ഇന്നത്തെ പഠനത്തിൽ നമുക്ക് ചിന്തിക്കാം. അതിനായി ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിറ്റൻഷൻ ഓഫ് ആൻ എഥീസ്റ്റ്, മൂഢന്റെ ഭാവം. ആൻ എഥീസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഡസന്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. എന്താണ് മൂഢൻ അവൻ്റെ ഹൃദയത്തിൽ പറയുന്നത്? അഥവാ മൂഢനായ മനുഷ്യൻ ആരെന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. ഹൃദയത്തിൽ ദൈവമില്ല എന്ന് പറയുന്നവനാണ് മൂഢൻ. ദൈവമക്കൾ യേശുക്രിസ്തുവിലും അവൻ്റെ കരുതലിലും വിശ്വസിക്കുമ്പോൾ മൂഢനായ മനുഷ്യൻ വ്യത്യസ്തനായി പ്രവർത്തിക്കുന്നു. അവൻ ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു. അവൻ്റെ ചില സ്വഭാവങ്ങൾ സങ്കീർത്തനം 14:1 53:1 നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമതായി അവർ വഷളന്മാരാണ്, നീതികേട് പ്രവർത്തിക്കുന്നവരാണ്. രണ്ടാമതായി, മൂന്നാമതായി, ആർക്കും നന്മ ചെയ്യാത്തവരാണ്. മൂഢൻ എന്ന വാക്കിൻ്റെ എബ്രായ പദം ഒരു വ്യക്തിയുടെ പേരായി വചനത്തിൽ കാണുന്നു. 1 Samuel 25:25 പാരാൻ മരുഭൂമിയിൽ പാർക്കുന്ന ധനാഢ്യനായ നാബാൽ എന്ന വ്യവസായിയുടെ പേരായിട്ടാണ് അത് കാണുന്നത്. അയാളുടെ ഭാര്യ തന്നെ അയാളുടെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. അയാൾ ദുസ്വഭാവിയും നിഷ്ഠൂരനുമാണ്. കൂടാതെ അവൻ്റെ പക്കലുള്ളത് ഭോഷത്വം മാത്രമാണെന്ന്, കാരണം അയാളുടെ പേർ നാബാലെന്നുമാണ് ആ സ്ത്രീ വ്യക്തമാക്കുന്നു. ഭോഷനായ മൂഢനായ തങ്ങളുടെ യജമാനനെ പറ്റി വേലക്കാർക്ക് പോലും നല്ല അഭിപ്രായമില്ലായിരുന്നു എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. 1 Samuel 25:17. അതായത്, സ്വന്തം കുടുംബത്തിനും അവന് തന്നെയും ദോഷം ചെയ്യുന്നവനാണ് നമ്മുടെ യജമാനൻ എന്നാണ് നാബാലിനെ പറ്റി വേലക്കാർ പറയുന്നത്. അവരപ്രകാരം പറയണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അതായത്, പാരാൻ മരുഭൂമിയിൽ ഇവർ ആടിനെ തീറ്റുമ്പോൾ അവരെ സംരക്ഷിച്ചവരാണ് ദാവീദും കൂട്ടരും. രാവും പകലും തങ്ങൾക്ക് മതിലായി നിന്നവരോട്, അതായത് അവരുടെ നോട്ടം എപ്പോഴും ഇവർക്കുണ്ടായിരുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാതെ അവർക്കൊരു നല്ല കാവലായിരുന്നു ദാവീദും കൂട്ടരും. ഇങ്ങനെയുള്ള സഹായികളായ ആളുകളോട് യജമാനൻ നന്മ ചെയ്യാത്തതാണ് അവർക്ക് പരാതിയായി തോന്നിയത്. സഹായം ചെയ്യുന്നവരോട് നന്ദി കാട്ടാത്തവനാണ് മൂഢൻ. തങ്ങളുടെ യജമാനൻ അപ്രകാരമുള്ളവനാണ് എന്നാണ് ഇതിൽ നിന്നും ആ വേലക്കാർ മനസ്സിലാക്കിയത്. തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നവനാണ്, ആരും ആരെയും സഹായിക്കാത്തവനാണ് മൂഢനെങ്കിൽ, അടുത്തതായി മൂഢൻ്റെ സ്വഭാവം പറയുന്നത് മൂഢൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നു. ധനത്തിൽ പ്രശംസിക്കുന്നവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. 1 Timotheus 6:17-19 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കാട്ടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ല ഒരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. മൂഢനായ യജമാനൻ ധനത്തിൽ പ്രശംസിക്കുന്നവനായിരുന്നു എന്ന് നാബാലിൻ്റെ വേലക്കാരും പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാബാലിൻ്റെ ധനമാണ് മറ്റുള്ളവരോട് അവജ്ഞയോടെ പെരുമാറുവാൻ കാരണമായത്. അതായത് ദാവീദിനും കൂട്ടർക്കും ചെയ്തു കൊടുക്കേണ്ട സഹായം ചെയ്യാതെ അവരോട് അവജ്ഞയോടെ പെരുമാറി. യഹോവയുടെ സാന്നിധ്യം ആഗ്രഹിച്ച് അതിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ ധനികൻ. ഭൗമിക ധനം ഒരിക്കലും നമുക്ക് ശാശ്വതമായ സമാധാനമോ സന്തോഷമോ തരികയില്ല. ഭൂമിയിൽ കുറെ സ്വരൂപിച്ച് കൂട്ടിക്കൊണ്ട് നീ ധനികനാണെന്ന് നിനക്ക് അഭിമാനിപ്പാൻ കഴിയുകയില്ല. ഒരു സംഭവം ശ്രദ്ധിക്കുക. ഒരിക്കൽ ഒരു തോട്ടം തൊഴിലാളിയായി വൃദ്ധനായ ഒരു മനുഷ്യൻ തൻ്റെ ഭക്ഷണപ്പൊതി തുറന്നു വെച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് കണ്ട മുതലാളി ആ തൊഴിലാളിയെ പരിഹസിച്ച് ചോദിച്ചു, ഈ ചപ്പാത്തിയും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കണ്ടിട്ട് നീ എന്തിനാടാ ഇത്ര സന്തോഷിക്കുന്നത്? നീ എന്തുവാ കണ്ണടച്ചിരിക്കുന്നത്? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത്, ഇതെനിക്ക് തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, കൂടാതെ ഇത് തരിക മാത്രമല്ല അദൃശ്യനായ അതിഥിയായി ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ അദൃശ്യനായി അവനെനിക്ക് കാവൽ നിൽക്കും. ഞാൻ നടക്കുമ്പോൾ അദൃശ്യനായി അവൻ എൻ്റെ കൂടെ നടക്കും. ആ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാനല്ലാതെ പിന്നെന്ത് ചെയ്യാൻ കഴിയും? ഈ വാക്കുകൾ പുച്ഛത്തോടെയാണ് ധനികനായ മുതലാളി കേട്ടത്. എന്നാൽ ഈ പാവപ്പെട്ട തൊഴിലാളി ഒരു വാക്കൂടെ ചേർത്തു, യജമാനെ, കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ താഴ്വരയിലെ ഏറ്റവും വലിയ ധനികൻ ഈ രാത്രിയിൽ മരിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ ആ മുതലാളി ചിന്തിച്ചു, ഞാനാണല്ലോ ഏറ്റവും വലിയ ധനികൻ, അപ്പോൾ ഞാൻ മരിക്കുമെന്നാണോ ഇവൻ പറഞ്ഞത്? മുതലാളി വേഗം പോയി ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ചികിത്സയൊക്കെ ചെയ്തു. അവരെല്ലാം പരിശോധിച്ചു, മുതലാളിക്ക് ഒരു കുഴപ്പവുമില്ല. നേരം വെളുത്തപ്പോൾ മുതലാളി ഒരു വാർത്ത അറിഞ്ഞു, തലേ ദിവസം താൻ പുച്ഛിച്ചവനായ ആ വൃദ്ധൻ മരിച്ചുപോയി എന്ന്. അപ്പോൾ ആരാണ് യഥാർത്ഥ ധനികനെന്ന് മുതലാളിക്ക് മനസ്സിലായി. യഹോവയെ സ്നേഹിക്കുകയും യഹോവയുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ധനികൻ. മൂഢൻ കരുതുന്നത് താൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച സ്വത്തുക്കളാണ് തന്നെ ധനികനാക്കി തീർക്കുന്നതെന്നാണ്. മൂഢൻ സത്യവചനത്തിലെ സത്യപ്രസ്താവനകൾ അഥവാ കൽപ്പനകൾ എല്ലാം സ്വാർത്ഥ താല്പര്യത്തിന് വളച്ചൊടിക്കുന്നു. ഇതിനുദാഹരണമാണ് ദിവസവും വാർത്താമാധ്യമങ്ങൾ തന്നെ നമ്മുടെ മുൻപിലെത്തിക്കുന്നത്. 10 കൽപ്പനകൾ പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഈ കൽപ്പനകളെല്ലാം ലംഘിക്കുന്നതല്ലേ നാം കാണുന്നത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് നാം വചനത്തിൽ കാണുമ്പോൾ കൂട്ടുകാരനെ വെട്ടിക്കൊല്ലുന്നതാണ് ഇന്നത്തെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നത്. എവിടെയാ ലോകം മുമ്പോട്ട് അനുഗ്രഹത്തോടെ പോകുന്നത്? നശിക്കുവാൻ, ദൈവത്തിൻ്റെ ന്യായവിധി വന്ന് വീഴുവാൻ ഇനി അധിക സമയമില്ല. തിരുത്തി ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ തന്നെയാണ് ഈ കൽപ്പനകളെല്ലാം ലംഘിക്കുന്നത്. സങ്കീർത്തനം 14:2 സങ്കീർത്തനക്കാരൻ ബുദ്ധിമാനെന്ന് ബുദ്ധിമാൻ ആരെന്ന് വ്യക്തമാക്കുന്നു. മൂഢൻ അവൻ്റെ ബുദ്ധിയിൽ ദൈവമില്ല എന്ന് വാദിച്ച് ജയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ബുദ്ധിമാനല്ല എന്നും ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്നും സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. യഹോവ നോക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവരായി നാം നമ്മെ കാണുമോ? ഒന്ന് ചിന്തിക്കുക കുഞ്ഞുങ്ങളെ, ലോകത്തിലെ സന്തോഷത്തിൻ്റെ പുറകെ നിങ്ങൾ ഓടുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ നോക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അവൻ നോക്കുമ്പോൾ നാം യഹോവയെ അന്വേഷിക്കുന്നവരാണോ അതോ ധനത്തെ അന്വേഷിച്ച് പോകുന്നവരാണോ ഭൗമിക സന്തോഷത്തിൻ്റെ പിന്നാലെ ഓടുന്നവരാണോ? ഏത് കൂട്ടത്തിൽ നീ പെടുമെന്ന് നീ തന്നെയാണ് ചിന്തിക്കേണ്ടുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ആത്മീക ഭൗതിക ലോകത്തിൽ പലരെയും പണവും പദവിയും കാട്ടി പിശാച് മൂഢരാക്കുന്നു. അതിനുദാഹരണമാണ് സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്ന ബിലയ. പ്രശ്നദക്ഷിണയുമായി വന്നവരെ കണ്ടപ്പോൾ അയാളിൽ മോഹം തലപൊക്കി. മോഹം തലപൊക്കിക്കഴിഞ്ഞാൽ വീഴ്ച സംഭവിക്കും. എന്നാൽ അവൻ്റെ ബാഹ്യപ്രകടനമുണ്ടായിരുന്നു ഞാൻ യഹോവയോട് ചോദിക്കട്ടെ എന്ന്. ചോദിച്ചപ്പോൾ യഹോവ അവനോട് പറഞ്ഞതാണ് പോകരുതെന്ന്. അയാൾ കേട്ടില്ല. ഇതല്ലേ ഇന്ന് പണത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി പോകുന്ന പലരുടെയും അവസ്ഥ. ഇതത്ര കർത്താവ് വിലപിക്കുന്നത്? ഞാൻ നോക്കി, മനുഷ്യപുത്രന്മാരെ നോക്കി, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. നമ്മുടെ പിതാവ് സ്വർഗത്തിൽ നിന്ന് നോക്കി സങ്കടപ്പെടുവാൻ കാരണം നമ്മുടെ പണത്തോടുള്ള അമിതമായ ആർത്തിയാണ്. മൂഢന്റെ ഹൃദയത്തിൽ കുടിയേറിയ ദുഷ്ടതകൾ ഏതെല്ലാമാണെന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 7 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. മർക്കോസ് എഴുതിയ സുവിശേഷം 7:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ 13 തരത്തിലുള്ള സ്വഭാവങ്ങൾ, വൈകല്യങ്ങളെ നമുക്ക് കാണാം. 7:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഈ സ്വഭാവങ്ങളെ മാറ്റുവാൻ നാം എന്ത് ചെയ്യണം? ഹൃദയത്തിനാകപ്പാടെ ഒരു മാറ്റം വരുത്തിയാലേ സാധിക്കുകയുള്ളൂ. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്ര മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടചിന്ത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെടുന്നതാണ്. ഇത് മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യും. ഈ അശുദ്ധി മാറുവാൻ നാം എന്ത് ചെയ്യണമെന്ന് എഹസ്കേൽ പ്രവചനം 36 നമുക്ക് കാണാവുന്നതാണ്. എഹസ്കേൽ പ്രവചനം 36:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എഹസ്കേൽ 36:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ഒരു നിർമ്മലീകരണം നമുക്ക് ആവശ്യമാണ്. തുടർന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നിർമ്മലീകരണം നടന്നു കഴിഞ്ഞാൽ പുതിയ ഹൃദയം കിട്ടും. പുതിയ ഹൃദയം ലഭിക്കുന്നവൻ അടുത്തതായി ലഭിക്കുന്നത് പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇങ്ങനെ പുതിയ ഹൃദയവും പുതിയ ആത്മാവും ലഭിക്കുന്നവൻ്റെ ചിന്തകൾ, നടപ്പ്, പ്രവൃത്തി ഇവയ്ക്ക് മാറ്റം വരുന്നു. അങ്ങനെ വരുമ്പോൾ മൂഢന്റെ ചിന്തകളും പ്രവർത്തികളും നടപ്പുകളും മാറും. ഇത്രയും മാറിക്കഴിയുമ്പോൾ അവൻ്റെ വായിൽ നിന്ന്, ഇതുവരെയും ദൈവമില്ല എന്ന് പറഞ്ഞ മൂഢൻ്റെ വായിൽ നിന്ന് സ്തോത്രവും സ്തുതിയും പുറപ്പെടുമ്പോൾ അവൻ പറയും, ഇവിടെ യഹോവയുണ്ട്, നിശ്ചയം ഞാനോ അതറിഞ്ഞില്ല എന്ന്. ഇപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സകലവും കാണുന്നവനും അറിയുന്നവനുമായ ദൈവമേ, മൂഢൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ ഞങ്ങൾക്ക് കാട്ടിത്തന്നതിന് നന്ദി. ധനത്തെ സ്നേഹിച്ച് യഹോവയുടെ സാന്നിധ്യത്തെ ആഗ്രഹിക്കാത്ത മൂഢനാകാതെ യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി, സാന്നിധ്യം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ധനികനായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ തരേണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലസ് യു ആൾ.